നമസ്കാര സുഹൃത്തുക്കളെ. അപ്പോൾ ചില യുദ്ധതന്ത്രങ്ങൾ പാളിപ്പോകുന്നു എന്ന സംശയം കൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇടതുപക്ഷത്തെ പല നേതാക്കന്മാരും വിശിഷ്യ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സ്റ്റേറ്റ് സെക്രട്ടറി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെ സംഘി വിളിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സംഘിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഇത് വലിയൊരു അബദ്ധമാണ് ചെയ്യുന്നത് എന്ന ഒരു അഭിപ്രായക്കാരനാണ്, ഇടതുപക്ഷം ചെയ്യുന്നൊരു അബദ്ധമാണിത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. സംഘി വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള സംഘപരിവാറിൻ്റെ ആളുകൾക്ക് ഒരു നേതാവിനെ, ഒരു വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഏകദേശം ഒരു 15% വോട്ട് അതെപ്പോഴും പിന്നെ ഈ BJP സംഘപരിവാറിനുണ്ട് കേരളത്തിൽ. അത് യാതൊരു സംശയമില്ല. എല്ലാ ഇലക്ഷനും 10-15% ഉണ്ട്. അതിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ 15% വോട്ട് കൂടാണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു 5% കൂടി ഉണ്ടാവും. അപ്പോൾ 20% വോട്ടെങ്കിലും ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്നതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇലക്ഷനെ പിന്നെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഇപ്പം ഈ രമേശ് ചെന്നിത്തലയെ സംഘി വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ വലതുപക്ഷത്തുള്ള സംഘിയായിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർക്കൊരു നേതാവിനെ കിട്ടും, ക്രെഡിബിൾ നേതാവ്. മനസ്സിലായില്ലേ? കാരണം അവരുടെ നേതാക്കന്മാർ ആരും ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണം കെ സുരേന്ദ്രനും അങ്ങനെ പല ആൾക്കാരും പല വട്ടം പല പരീക്ഷ നടത്തി എല്ലാം ഫെയിലായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം പിന്നെ എന്താ പറയുക, നമ്മുടെ ട്രോളിനൊക്കെ ഇരയായിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹം ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണ് അല്ലേ. ഒരു വിന്നിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാൻഡിഡേറ്റാണ്. കാരണം ലീഗിൻ്റെ ശക്തിയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ജയിച്ചേക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ അധികം ആൾക്കാരും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കും വരികയുണ്ടാകാം. കാരണം ഇപ്പം സംഘപരിവാർ അവർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ, ആരും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാൻഡിഡേറ്റ്സ് ജയിക്കില്ല എന്ന് പറയുമ്പോൾ നേരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള മറ്റൊരു കാൻഡിഡേറ്റ് ആരാന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇടതുപക്ഷം അതങ്ങനെ ഇപ്പോൾ സംഖ്യ ആണോ അല്ലയോ എന്നുള്ളത് വേറെ ചർച്ച. ഇനി ആണെന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വോട്ടുകൾ മൊത്തം അങ്ങോട്ട് ചായും. അത് അൾട്ടിമേറ്റ്ലി ഇടതുപക്ഷത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാന ശത്രു, ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ശത്രു ആരാണ്? കോൺഗ്രസ്സിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഈ പിന്നെ ഈ ഒരു മൂന്നാം മുന്നണിയുള്ള മൂന്നാമത്തെ ശക്തിയുടെ വോട്ട് കോൺഗ്രസ്സിന് പോയി കഴിഞ്ഞാൽ ആയിരിക്കും നഷ്ടം. ഇന്നെഫക്റ്റ് അത് ഇടതുപക്ഷത്തിൻ്റെ പിന്നെ സാധ്യതകൾ വളരെ കുറക്കും. കാരണം ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഓടി ദീർഘിക്കുന്നില്ല, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കണ്ണൂർ, വടകര അല്ലെങ്കിൽ കോഴിക്കോട് തുടങ്ങിയ നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരുന്നു BJP സ്ഥാനാർത്ഥി എന്ന് ആർക്കും തന്നെ ഇപ്പോൾ ഓർമ്മ തന്നെ ഇല്ല. കാരണം ആരോ അറിയപ്പെടാതെ ആളുകൾ ഒട്ടും അറിയപ്പെടാത്ത ആളുകളെയാണ് അവർ നിർത്തിയത്. ആ വോട്ട് മുഴുവനും പോയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ്. കാരണം ഒരു ചെറിയ ശബരിമല പ്രശ്നത്തിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വോട്ട് പിന്നെ ഇടതുപക്ഷത്തിന് എതിരായി വരികയും, അത് ആരാണോ വിന്നിങ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് അവർക്കെതിരെ അത് പിന്നെ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ആ ഒരു വോട്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ പിന്നെ അടുത്ത വർഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറേ വോട്ടുകൾ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിൽ കുറേ സീറ്റുകൾ ഈ സംഘികൾക്ക് വിട്ടുകൊടുത്തേക്കുക. സംഘികൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വോട്ട് പിന്നെ അടുത്ത് ഇപ്പം കുറച്ച് പഞ്ചായത്ത് പോയാലും ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ വോട്ട് അങ്ങനെ വിന്നിങ് കാൻഡിഡേറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വോട്ട് അടുത്ത പ്രാവശ്യം അവരുടെ വോട്ട് അവരുടെ പെട്ടിയിൽ തന്നെ വീഴും. അതാണ് മനസ്സിലാക്കേണ്ടത്. കുറച്ച് യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആവേശം കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ ബുദ്ധിയല്ലേ പ്രയോഗിക്കേണ്ടത്. അപ്പം എൻ്റെ പോയിന്റ് മനസ്സിലായി എന്ന് പറയുന്നു. അപ്പം മനസ്സിലാവുന്നു, നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കട്ടെ. വിന്നബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് സംഘപരിവാറിന് ഉണ്ടായി കൊടുക്കരുത്. അത് നല്ലതാണോ മോശമാണോന്നല്ല, അല്ല, വിന്നബിൾ എന്ന് വെച്ചാൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥീന, അല്ലെ വിജയസാധ്യതയുള്ള ഒരു ചിഹ്നത്തിന്, അല്ലെ വിജയ സാധ്യതയുള്ള ഒരു അടയാളത്തെ ഇടതുപക്ഷം ആയിട്ട് ഉണ്ടായി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അത് നേരെ പോളറൈസ് രണ്ട് ഇപ്പം മൂന്നായിട്ട് വിഘടിച്ച് നിന്നാൽ മാത്രമേ ഒരു നമ്മുടെ കേഡർ ശക്തി കൊണ്ട് ഇടതുപക്ഷത്തിന് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം മറ്റും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഒന്നാം സ്ഥാനക്കാരനെ മാറ്റിവെക്കും. മാത്രമല്ല, ഈ പിന്നെ ഇത് അറിയാവുന്ന നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടുകൾ ഒരു വോട്ടും പോകാൻ ചാൻസൊന്നുമില്ല. കാരണം മാത്രമല്ല, ഈ ലീഗിൻ്റെ വോട്ട് ഭയങ്കര, ആ ബാങ്ക് വളരെ സോളിഡായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് അല്ലേ. അതിങ്ങനെ ഒന്നോ രണ്ടോ ഇത് പറഞ്ഞാലൊന്നും, ശക്തമായ എവിഡൻസ് ഉണ്ടെങ്കിൽ ശരിയാ, എന്തെങ്കിലും ഫോട്ടോയോ ഇത് എവിഡൻസ് ഉണ്ടെങ്കിൽ ശരിയാ. എന്നിട്ട് വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ടെന്നും ആ വോട്ട് ബാങ്ക് ലീഗിൻ്റെ വോട്ട് ബാങ്ക് ഒന്നും ഇളകില്ല. അത് ആ വോട്ട് ബാങ്ക് ലീഗിൻ്റെ വോട്ടും കിട്ടാനുള്ള എല്ലാ വോട്ടുകളും പിന്നെ ചിഹ്നത്തിലൊക്കെ കിട്ടുകയും ചെയ്യും, കൂടാണ്ട് സംഖ്യ വോട്ടും കിട്ടുകയും ചെയ്യും. ഇത് ഈ ഒരു വികാരം കേരളം അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു 40 സീറ്റ് പോലും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകുക. അപ്പോൾ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് ഈ പിന്നെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് എന്താ പറയുക, അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഒരു മണ്ടത്തരം, അത് വെറുതെ അങ്ങനെ മണ്ടത്തരം ചെയ്യരുത് എന്നാണ് എൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം. എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായിട്ട് മാന്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പിന്നെ സ്വീകരിക്കുന്നതാണ് കേട്ടോ.